2024 സെപ്റ്റംബർ 13 വെള്ളിയാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും വായിക്കുന്നു രാഹുൽ. വെർച്വൽ അറസ്റ്റിലെ ഗജഫ്രോഡുകൾ. ശ്രീഹരി രാമകൃഷ്ണൻ എഴുതുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥരെന്ന വ്യാജേന വീഡിയോ കോളിലെത്തി സൈബർ തടങ്കലിലാക്കുന്ന സംഘത്തിന്റെ പ്രവർത്തനം പ്രതീക്ഷിച്ചതിലും വിപുലമാണെന്നാണ് വ്യക്തമാക്കുന്നത്. മുൻ മെത്രാപ്പൊലിത്ത ഈവർഗീസ് കൂർലോസിന് ലക്ഷങ്ങൾ നഷ്ടമായതിന് പിന്നാലെ സംഗീത സംവിധായകൻ ജെറി അമൽദേവും വെർച്വൽ അറസ്റ്റിൽ കുടുങ്ങിയതോടെ ഇത്തരം ഒട്ടേറെ സംഭവങ്ങളാണ് പുറത്തുവരുന്നത്. ഇതിനു പിന്നിലെ ഗജഫ്രോഡുകളെ കണ്ടെത്താൻ പോലീസിനൊപ്പം കേന്ദ്ര ഏജൻസികളും കൈകോർക്കേണ്ടതുണ്ട്. വ്യാജ പ്രൊഫൈൽ സൃഷ്ടിച്ചും ഉൽപ്പന്നങ്ങൾ വാഗ്ദാനം ചെയ്തും വട്ടച്ചെലവിന് കാശൊപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് സൈബർ തട്ടിപ്പുകാർ ഏറെ വളർന്നിരിക്കുന്നു. തലവെച്ച് കൊടുക്കുന്നവരെ മാനസിക സമ്മർദ്ദത്തിലാക്കി ഇമിണി വലിയ തുക തട്ടിയെടുക്കാനുള്ള നിലയിലേക്കെത്തി ഇപ്പോഴത്തെ കാര്യങ്ങൾ. കഴിഞ്ഞ വർഷം വരെ ലോണാപ്പും ട്രേഡിംഗ് ആപ്പുമാണ് മുൻനിരയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ വെർച്വൽ അറസ്റ്റ് പുതിയ തട്ടിപ്പിന്റെ അവതാരങ്ങളായാണ് വിളയാടുന്നത്. ആളുകളെ കൊടുക്കാനായി ഇവർ വീഡിയോ കോൾ വഴി കള്ളപ്പണം, മയക്കുമരുന്ന്, വ്യാജ പാസ്പോർട്ട് തുടങ്ങി പല തുറപ്പ് ചീട്ടുകളും ഇറക്കും. തട്ടിപ്പുകാർ CBI, കസ്റ്റംസ്, NIA, നാർക്കോട്ടിക് സെൽ ഉദ്യോഗസ്ഥരായും സ്പെഷ്യൽ ജഡ്ജിയായുമെല്ലാം ചമയും. കേസിൽ നിന്ന് ഒഴിവാകാൻ ഇരുചെവി അറിയാതെ വൻതുക പിഴയെടുക്കാൻ ആവശ്യപ്പെടും. പണം തട്ടിപ്പുകാരുടെ അക്കൗണ്ടിലെത്തിയാൽ അവർ പിൻവലിയണമെന്നില്ല, ഘട്ടംഘട്ടങ്ങളായി വീണ്ടും തുക ചോദിച്ചുകൊണ്ടിരിക്കും. സംഭവം പുറത്തറിഞ്ഞാൽ അകത്തു പോകുമെന്ന് ഭയന്ന് പലരും ഒന്നും മിണ്ടുകയുമില്ല. ഇതുതന്നെയാണ് തട്ടിപ്പുകാർക്ക് വളമാകുന്നതും. തട്ടിപ്പിലെ അഭിനയ തികവ്. ബാങ്കിന്റെയും പോലീസിന്റെയും സമയോചിതമായ ഇടപെടലിൽ ജെറി അമൽദേവിന് തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെട്ട സംഭവം കേരള കൗമുദിയാണ് പുറത്തു കൊണ്ടുവന്നത്. ഓൺലൈൻ തട്ടിപ്പുകളെക്കുറിച്ച് കേട്ടിരുന്നെങ്കിലും ഇത്ര വ്യവസ്ഥാപിതവും ചിട്ടയായും ആളുകളെ വഞ്ചിക്കാൻ പറ്റുമെന്ന് കരുതിയിരുന്നില്ല. വെർച്വൽ അറസ്റ്റ് ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം ജെറി അമൽദേവിന്റെ പ്രതികരണമാണിത്. CBI ഉദ്യോഗസ്ഥരായി തട്ടിപ്പുകാർ അഭിനയിച്ച് തകർക്കുകയായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ വിവരണത്തിൽ നിന്നും വ്യക്തം. ഒരാഴ്ചയോളമായി നോർത്ത് ഇന്ത്യൻ സംഘമെന്ന് കരുതുന്നവർ ജെറിയെ സൈബർ തടങ്കലിലാക്കിയത് ഒരു ദിവസം ഉച്ച കഴിഞ്ഞാണ് ആദ്യ കോൾ വന്നത്. CBI ഇൻസ്പെക്ടർ വിനോയ് ചൌധരി എന്ന് പരിചയപ്പെടുത്തിയ ആൾ മുംബൈ ധാരാവി പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളതെന്നും പറഞ്ഞു. ജെറ്റ് എയർവേസ് ഉടമ നരേഷ് ഗോയലിന്റെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണെന്നും അറിയിച്ചു. ഗോയലിന്റെ ദുരൂഹ സാമ്പത്തിക ഇടപാടുകളിൽ താങ്കളുടെ അക്കൗണ്ട് നമ്പരും പരാമർശിക്കുന്നതിനാൽ വിശദീകരണം നൽകണമെന്നായിരുന്നു ആവശ്യം. താങ്കളുടെ കൈവശമെത്തിയ 2.5 കോടി രൂപ എവിടെയാണ് ഒളിപ്പിച്ചതെന്നും ചോദിച്ചു. ചിരിച്ചു തള്ളാൻ ശ്രമിച്ചപ്പോൾ ഫോൺ വിളിച്ചയാൾ ഗൗരവത്തിലായി. ഇത് ദേശസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണെന്നും സഹകരിച്ചില്ലെങ്കിൽ 3 വർഷം വരെ ജയിലിലാകുമെന്നും ഇരുചെവി അറിയാതെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും പറഞ്ഞു. പുറത്തു പറഞ്ഞാൽ അത് ഇന്ത്യൻ തെളിവ് നിയമത്തിന്റെ ലംഘനമാകുമെന്നും മുന്നറിയിപ്പ് നൽകി. ഇതോടെ ശരിക്കും പേടിച്ചതായി ജെറി അമൽദേവ് പറഞ്ഞു. വീഡിയോ കോളിന്റെ പശ്ചാത്തലത്തിൽ സത്യമേ ജയത എന്ന എംബ്ലവും ഉണ്ടായിരുന്നു. വിശ്വാസ്യത വരുത്താൻ തെളിവ് നിയമത്തിന്റെ പകർപ്പും ഏതോ സുപ്രീംകോടതി വിധിയുടെ പകർപ്പും അയച്ചു കൊടുത്തു. 2 ദിവസത്തിന് ശേഷം ലൈനിൽ വന്നത് മേലധികാരിയാണെന്ന് പരിചയപ്പെടുത്തിയ നവ്ജ്യോത് സിമി എന്ന വ്യാജ പേരുകാരിയാണ്. സാർ, എൻ്റെ അച്ഛനെ പോലെ എന്ന് പറഞ്ഞാണ് അവർ തുടങ്ങിയത്. താങ്കൾ ഇതിൽ പെട്ടുപോയതാണെന്ന് തോന്നുന്നു. നൂലാമാലകളിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കാം എന്നും മാഡം കൂട്ടിച്ചേർത്തു. ഇതിനായി 170,000 രൂപ ഉടൻ അയക്കണം. പണം സർക്കാർ അക്കൗണ്ടിലേക്ക് പോകും. ട്രാൻസാക്ഷൻ ID കൈമാറുന്നതോടെ കേസ് ക്ലോസ് ചെയ്യാനാകുമെന്ന് ധരിപ്പിച്ചു. പണം അയക്കാനായി ജെറി അമൽദേവ് ഫെഡറൽ ബാങ്ക് പച്ചാളം ശാഖയിലേക്ക് പോയി. ഈ സമയമെല്ലാം തട്ടിപ്പുകാർ ഹെഡ്ഫോണിലൂടെ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ ബാങ്ക് സീനിയർ മാനേജർ സജീന മോൾക്ക് സംശയം തോന്നി. പരിശോധിച്ചപ്പോൾ നൽകിയിരിക്കുന്ന അക്കൗണ്ട് നമ്പർ പ്രശ്നമാണെന്നും ഇടപാട് ദുരൂഹമാണെന്നും ബോധ്യപ്പെട്ടു. തട്ടിപ്പുകാരുമായി ഫോൺ സംഭാഷണത്തിലായിരുന്ന ജെറി പണം അയക്കണമെന്ന് ആംഗ്യം കാട്ടി. എന്നാൽ പറ്റില്ലെന്ന് കാട്ടായം പറഞ്ഞ സജീന ഇത് തട്ടിപ്പുകാരാണെന്ന് കടലാസിൽ കുറിച്ചു. ഇതോടെയാണ് ജെറി ഫോൺ വിച്ഛേദിച്ചത്. തുടർന്ന് ബാങ്കിൽ നിന്ന് തന്നെ പോലീസിനെ ബന്ധപ്പെടുകയായിരുന്നു. വെർച്വൽ അറസ്റ്റിന്റെ പേരിൽ ഇതേ ബാങ്ക് ശാഖയിൽ നിന്നും ഒട്ടേറെ പേർക്ക് പണം നഷ്ടമായിട്ടുണ്ടെന്നും സജീന വെളിപ്പെടുത്തി. 50 ലക്ഷം രൂപ വരെ പോയവരുണ്ട്. ഇങ്ങനെ കേരളത്തിലെ മാത്രം കണക്കെടുത്താൽ തന്നെ തട്ടിപ്പിന്റെ വ്യാപ്തി എത്ര ഭീകരമാണെന്നും വ്യക്തമാകും. തട്ടിപ്പ് ഗോയലിന്റെ പേരിൽ. മുൻ മെത്രാപ്പൊലിത്ത ഡോക്ടർ ഗീവർഗീസ് കൂർലോസിനെ പറ്റിച്ചതും നരേഷ് ഗോയലിന്റെ പേര് പറഞ്ഞാണ്. അക്കൗണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപയാണ് ഓൺലൈൻ തട്ടിപ്പുകാർ അടിച്ചുമാറ്റിയത്. ഔദ്യോഗിക സ്ഥാനമൊഴിഞ്ഞ ശേഷം പത്തനംതിട്ട ആനിക്കാട് സെന്റ് ഗ്രിഗോറിയോസ് ഡയറിയിൽ താമസിക്കുന്ന ഇദ്ദേഹത്തെ CBIയിൽ നിന്ന് എന്ന വ്യാജേന ചിലർ ഫോണിൽ ബന്ധപ്പെട്ടു. നരേഷ് ഗോയൽ എന്ന ആൾ ഉൾപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മാർ കുറിയോലോസിന്റെ പേരും ഉണ്ടെന്ന് അറിയിച്ചു. ഇത് രേഖപ്പെടുത്തിയ ചില വ്യാജരേഖകൾ കാട്ടുകയും 2 ആഗസ്റ്റിന് ഓൺലൈനായി ജുഡീഷ്യൽ വിചാരണ നടത്തുകയും ചെയ്തു. കേസിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ പിഴ അടയ്ക്കാൻ ആവശ്യപ്പെട്ടു. ഇതിനായി തട്ടിപ്പ് സംഘം അവരുടെ സ്വകാര്യ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകി. തുടർന്ന് മുൻ മെത്രാപൊലിത്തയുടെ അക്കൗണ്ടിൽ നിന്ന് 2 ദിവസങ്ങളിലായി 15,11,186 രൂപ തട്ടിയെടുക്കുകയും ചെയ്തു. വെർച്വൽ അറസ്റ്റ് തട്ടിപ്പ് സംബന്ധിച്ച് ചെറുതും വലുതുമായ ഒട്ടേറെ പരാതികൾ കേരളത്തിലടക്കമുണ്ട്. പരാതിയാകാത്ത സംഭവങ്ങൾ ഇതിലേറെയും. വീഡിയോ കോളിൽ മുഖം കാണിച്ച് തട്ടിപ്പുകാർ എത്തുന്നതെങ്കിലും മിക്ക കേസുകളിലും പ്രതികളെ കണ്ടെത്താനായിട്ടില്ല. ഇത്തരം കൂടസംഘങ്ങൾ പലപ്പോഴും മലയാളികൾ കണ്ണികളാകുന്നതും വസ്തുതയാണ്. പല തട്ടിപ്പ് സംഘങ്ങളുടെയും വേരുകൾ സർവറുകളും വടക്കേ ഇന്ത്യയിലും നൈജീരിയ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലുമാണ്. തട്ടിപ്പുകാരെ തിരിച്ചറിഞ്ഞാലും പണം തിരിച്ചുപിടിക്കാൻ വൈതരണിയാണ്. കേസുകളുടെ ബാഹുല്യത്താൽ വിഷമിക്കുന്ന കേരള സൈബർ പോലീസിന് ഇത്തരം കേസുകൾ സമയബന്ധിതമായി തെളിയിക്കുക ദുഷ്കരമാണ്. ഈ AI കാലത്ത് സൈബർ തട്ടിപ്പുകൾ പല രൂപങ്ങളും പ്രാപിച്ചേക്കാം. ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധയോടെ വേണമെന്നാണ് പോലീസ് നൽകുന്ന നിർദ്ദേശം. എങ്കിലും ഇത്തരം തട്ടിപ്പുകാർ പല വിധത്തിൽ എത്തുന്നതും തലവേദനയാണ്. പച്ചക്കള്ളം പറഞ്ഞ് പറ്റിക്കുന്നവർക്കെതിരെ പോലീസ് സംവിധാനത്തിനൊപ്പം കേന്ദ്ര ഏജൻസികളും സംയുക്ത സംവിധാനമായി നീങ്ങേണ്ടതുണ്ട്.